ഈ ലോകത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 17:26 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞ ഒരു ഭാഗമാണ് ഇന്ന് ഞാൻ ഈ അടുത്ത പെട്ടെന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ 26 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലുമാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ മുതൽ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ഔവണ്ണം തന്നെ ആകും. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാൾ എങ്ങനെയുള്ള ഒരു നാളായിരിക്കും എന്നതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്ന കൃത്യതയുള്ള ഒരു വേദഭാഗമാണിത്. അത് ലോത്തിൻ്റെ കാലം പോലെയാകും, അത് നോഹയുടെ കാലം പോലെയാകും. എന്തായിരുന്നു നോഹയുടെ കാലത്തിൻ്റെ പ്രത്യേകതയായിട്ടൂടെ പറയുന്നത്? കർത്താവ് പറയുന്നു, അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? കഴിക്കുന്നത് തെറ്റാണോ? അങ്ങനെ നമ്മൾ കഴിച്ചില്ലേ? ഇന്നലെയും കഴിച്ചു, ഇന്നും കഴിച്ചു, ഇന്ന് കഴിക്കും അല്ലേ? അല്ലെങ്കിൽ വല്ലതും വെള്ളം കുടിക്കുന്നതോ ജ്യൂസ് കുടിക്കുന്നതോ എന്തെങ്കിലും തെറ്റാണോ? വിവാഹം കഴിക്കുന്ന തെറ്റാണോ? വിവാഹിതരായ പുതിയ സഹോദരന്മാരും സഹോദരിമാരും കൂടെ ഉണ്ടല്ലോ, അവർ തെറ്റായതുകൊണ്ടാണോ നമ്മൾ കഴിഞ്ഞ ആഴ്ച അവിടെ കല്യാണം നടത്തി കൊടുത്തത്? അല്ലല്ലോ. അപ്പോൾ വിവാഹം കഴിക്കുന്ന തെറ്റല്ല, വിവാഹത്തിന് കൊടുക്കുന്ന തെറ്റല്ല. പക്ഷേ തെറ്റല്ലാത്ത ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അവരെ താഴെ വായിക്കുന്നത് ജലപ്രളയം വന്ന് എല്ലാവരെയും സ്വീപ്പ് ചെയ്തുകൊണ്ട് പോയെന്ന്. അതായത് തെറ്റെന്ന് അവർക്ക് തോന്നാത്ത ഒരു കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരുന്നിട്ടും ജലപ്രളയം വന്നിട്ട് അവരെ സ്വീപ്പ് ചെയ്തു. കാര്യം അതൊരു വഞ്ചനയായിരുന്നു. അവർ ചിന്തിച്ച കാര്യങ്ങൾ, അവരുടെ മൂല്യബോധത്തിന് പറ്റിയ പാളിച്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഒന്നാമത് നോഹയുടെ കാലത്തിൻ്റെ പ്രത്യേകത, അവർ പ്ലഷർ ലവേഴ്സ് ആയിരുന്നു. സുഖങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരു പരക്കം പാച്ചിലായിരുന്നു അവർക്ക്. അവർക്ക് തിന്നണം, കുടിക്കണം, വിവാഹം കഴിക്കണം, വിവാഹത്തിന് കൊടുക്കണം, ഇതിൽ കൂടുതലൊന്നും അവർ ആലോചിച്ചില്ല. ആൻഡ് ദേ തോട്ട് റിലീജിയൻ ഈസ് ജസ്റ്റ് ഫോർ പീപ്പിൾ ലൈക്ക് നോവ, ഓൾഡ് പീപ്പിൾ ലൈക്ക് നോവ. നോവയെ പോലുള്ള വല്യപ്പന്മാർക്കുള്ള ഒരു കാര്യമാണ് എന്ത് ഭക്തി എന്നൊക്കെ പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെറുപ്പക്കാർ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തിന്നുക, കുടിക്കുക, വിവാഹം കഴിക്കുക, വിവാഹത്തിന് കൊടുക്കുക, നന്നാകാൻ പിന്നെ സമയമുണ്ടല്ലോ, നന്നാകാൻ സമയമുണ്ടല്ലോ എന്നവർ ചിന്തിച്ചു. ഇപ്പോൾ വല്ലതൊക്കെ സന്തോഷിക്കുക എന്നവർ ചിന്തിച്ചു. പക്ഷേ പെട്ടെന്ന് എന്തു വന്നു? ജലപ്രളയം വന്നു, എല്ലാവരും നശിച്ചുപോയി. പ്ലഷർ ലവേഴ്സിൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. ദെയർ പ്രയോറിറ്റി വാസ് ഈറ്റിംഗ്, ഡ്രിങ്കിങ് ആൻഡ് ഇൻഡൾജിങ് ഇൻ പ്ലഷേഴ്സ്. അവരുടെ മുൻഗണന എന്ന് പറയുന്നത് ഭൗതികമായ കാര്യങ്ങൾ മാത്രമായിരുന്നു. അതാണ് നോഹയുടെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതുതന്നെയല്ല, അവർ മറ്റൊരു കാര്യത്തെക്കുറിച്ചും സീരിയസ് അല്ലായിരുന്നു. ഇന്നത്തെ തലമുറയുടെ പ്രശ്നം അതാണ്. ദേ ആർ നോട്ട് സീരിയസ് അബൌട്ട് എനിതിങ്, ഒന്നിനെക്കുറിച്ചും. എം ഡി ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളുടെ ഒരു മിഷണറി ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് ഒരു തീസിസിന് വേണ്ടിയുള്ള ഒരു ഡിസ്കഷന് വേണ്ടി വന്നിട്ട് എന്നോട് ചോദിച്ചു, അച്ഛാ വാട്ട് യു തിങ്ക് അബൌട്ട് ദ ചേർച്ച് ടുഡേ, ഇന്നത്തെ സഭയെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത്? അതിൻ്റെ ഗുണദോഷങ്ങളൊന്നുമല്ല, വാട്ട് ഈസ് യുവർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദി കറൻറ്റ്, ഇപ്പോഴത്തെ ഈ ജനറേഷനെ കുറിച്ച്? അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ദേ ആർ നോട്ട് സീരിയസ്. അവർ സീരിയസ് അല്ല. പണ്ട് കാലത്ത് ഏത് കാര്യത്തിലും സീരിയസ്നെസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് ഒരു കാര്യത്തിലും സീരിയസ് അല്ല. സഭയും സീരിയസ് അല്ല, ജനങ്ങളും സീരിയസ് അല്ല, ശുശ്രൂഷകരും സീരിയസ് അല്ല. ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു സ്റ്റേജ്, നോഹയുടെ കാലഘട്ടത്തിലെ ഒരു സ്റ്റേജ്. എന്തിനെക്കുറിച്ചാണ് നമ്മൾ സീരിയസ് ആയിരിക്കുന്നത്? ഒരു കാര്യത്തെക്കുറിച്ചുമില്ല. നമ്മൾ സഭായോഗത്തിന് വരുന്നില്ല എന്ന് ചോദിച്ചേക്കാം, വരുന്നുണ്ട്. എന്തിനാ സഭായോഗത്തിന് വരുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല എന്ന് ചോദിച്ചേക്കാം, പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? തിന്നാനും കുടിക്കാനും പിള്ളേരെ പഠിപ്പിക്കാനും പിള്ളേരെ നല്ല നിലയിൽ കെട്ടിച്ചയക്കാനും അല്ല എന്തിനാ? അപ്പോൾ പ്രാർത്ഥിക്കുന്നത് പോലും എന്തിനു വേണ്ടിയാണ്? തിന്നാനും കുടിക്കാനും പിള്ളേരെ പഠിപ്പിക്കാനും പിള്ളേരെ നല്ല നിലയിൽ കെട്ടിച്ചയക്കാനും. അപ്പോൾ നോഹയുടെ കാലഘട്ടമായിട്ടുള്ള വ്യത്യാസം എന്താണ്? എന്ത് വ്യത്യാസമുണ്ട് നോഹയുടെ തലമുറയിൽ നിന്ന് നമ്മുടെ തലമുറയ്ക്ക്? നമ്മുടെ തലമുറയല്ല, നമുക്ക്, നമ്മുടെ തലമുറ. ഇങ്ങനെ വേറെ വേറെ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോഴെല്ലാം ഉണ്ടാകുന്ന പ്രശ്നം നമ്മളങ്ങ് മാറിയിരിക്കും. നമ്മുടെ തലമുറ എന്ന് പറയുമ്പോൾ മാറി നിന്നാണ് നോക്കുന്നത്. വി ആർ പാർട്ട് ഓഫ് ഇറ്റ്. നമ്മുടെ തലമുറയുടെ ഭാഗമാണ് നമ്മൾ. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെന്തിനാണ് ദേശീയനെ വിളിക്കുന്നത്? നമ്മളെന്തിനാണ് ദൈവത്തെ വിളിക്കുന്നത്? നമ്മളെന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ പ്രാർത്ഥന ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ അറിയാം, നമ്മൾ പ്രാർത്ഥിക്കുന്നത് കഴിക്കാനുള്ള കാര്യങ്ങൾക്കും കുടിക്കാനുള്ള കാര്യങ്ങൾക്കും കിടക്കാനുള്ള കാര്യങ്ങൾക്കും പറക്കാനുള്ള കാര്യങ്ങൾക്കും പിന്നെ മക്കളുടെ കാര്യങ്ങൾക്കും കുഞ്ഞുങ്ങളുടെ കാര്യവും കൊച്ചുമക്കളുടെ കാര്യവും കൊച്ചുമക്കളുടെ മക്കളുടെ കാര്യവും വരെ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചിലപ്പോൾ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, മോനെ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് എൻ്റെ മക്കൾ താമസിക്കും, അവർക്കുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഇവൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവൻ്റെ പിള്ളേരുടെ കാര്യം ആര് നോക്കുമെന്ന്? നോക്ക്, മക്കൾക്കുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ എന്നിട്ടും മനസ്സ് വരുന്നില്ല. പിന്നെന്താണ്? മക്കളുടെ മക്കളുടെ കാര്യം എങ്ങനെയാകുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ചിന്ത. എന്താ നോഹയുടെ കാലഘട്ടവുമായിട്ടുള്ള നമ്മുടെ വ്യത്യാസം? ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നമ്മളുടെ പ്രാർത്ഥനകളൊക്കെ അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും എന്താണ്, ബ്ലസ് മീ ഗിവ് മീ ഗിവ് മീ എന്നുള്ളതല്ലാതെ വേറെ ഒരു പ്രാർത്ഥന നമുക്കില്ല. അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ, തരണേ തരണേ, നമ്മുടെ പ്രാർത്ഥനയുടെ 90% ഇതേ കാര്യങ്ങൾ തന്നെയാണ്. അതും ആർക്ക് വേണ്ടിയാണ്? എന്നെ അനുഗ്രഹിക്കണേ, എൻ്റെ പിള്ളേരെ അനുഗ്രഹിക്കണേ, എന്നെ, എനിക്ക് എന്നെയാണ് ഏറ്റവും ഇഷ്ടം. കുഞ്ഞുണ്ണി കവിതകളിലൊന്നാണ്, എനിക്ക് എന്നെയാണ് ഏറ്റവും ഇഷ്ടം. അടുത്ത ആൾ ചോദിക്കുക, അത് കഴിഞ്ഞാലോ? അത് കഴിയുന്നേ ഇല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് വേണ്ടായോ വേറെ വല്ലവരുടെയും കാര്യം ആലോചിക്കാൻ? എനിക്ക് എന്നെയാണ്, അതാണ് ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. തിന്നണം, കുടിക്കണം, ജീവിക്കണം, എവിടെ? ഇവിടെ. ഇവിടെ ജീവിക്കണം, ഇവിടെ ആവശ്യമുള്ളതെല്ലാം നേടണം. ഏറ്റവും ഒടുവിൽ അത് കഴിഞ്ഞാൽ സ്വർഗത്തിൽ ഒരു സീറ്റ് കിട്ടിയാൽ നല്ലത്. അതും സെക്കൻഡറി ആണ്, പ്രൈമറി ആയിട്ടൊന്നും അതൊന്നും വരത്തൊന്നുമില്ല. വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണമെന്നുള്ള ചിന്തയോടാണോ നമ്മളൊക്കെ ജീവിക്കുന്നത്? അങ്ങനെ ആയിരുന്നെങ്കിൽ എങ്ങനെ നന്നായിരുന്നു, എന്ത് നന്നായിരുന്നേനെ? അത് തന്നെ സ്വാർത്ഥതയാണ്. വല്ല വിധേനയും ഞാൻ മാത്രം സ്വർഗത്തിൽ ചെല്ലണമെന്ന് ചിന്തിക്കുന്നത് തന്നെ സ്വാർത്ഥതയാണ്. ഞാൻ മാത്രം, ഞാൻ ചെല്ലണം അത് വേറെ കാര്യം, ഞാൻ മാത്രം ചെല്ലണമെന്ന് ചിന്തിക്കുന്നത് സ്വാർത്ഥതയാണ്. അങ്ങനെയാണെങ്കിൽ അതുപോലും ആലോചിക്കാതെ ഇവിടെയുള്ള സ്വന്തം കാര്യങ്ങൾ മാത്രം ആലോചിച്ച് കഴിയുന്ന പെന്തക്കോസ്തുകാരൻ, നോഹയുടെ തലമുറയിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് നമുക്കുള്ളത്? നിത്യതയെക്കുറിച്ച് നമ്മൾക്ക് വാദോരാതെ പറയുന്ന ആളുകളായിരിക്കും, പക്ഷേ നമ്മളത് ആഴത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും സംശയമുണ്ട്. പണ്ട് മർത്തോമായിൽ ഉണർവ് നടന്ന സമയത്ത് മർത്തോമായിൽ ഒരു ഉപദേശി ഒരു കാര്യം ചെയ്തെന്നാണ് പറഞ്ഞത്. ഞാനത് കേട്ടിട്ടുള്ളൊരു കാര്യം, ഒരാൾ പറഞ്ഞു കേട്ടതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വലിയ ആത്മാവിൽ ആനന്ദിച്ച് നൃത്തം ചെയ്തൊക്കെ ഇരിക്കുന്ന സമയത്ത് ഉപദേശിക്ക് ഒരു സംശയം, എല്ലാവരും ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണോ സ്വർഗത്തിലേക്ക് പോകാൻ? ഇവരുടെ മുഖം, ഇവരുടെ ഇടപാടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴങ്ങ് പറക്കുമെന്നുള്ള നിലയിലാണല്ലോ. ഉപദേശി ചോദിച്ചു, പ്രിയമുള്ളവരെ നിങ്ങൾ നിർത്തിക്കേ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇപ്പോൾ കാഹളമൂതിയാൽ പറന്നു പോകുവാൻ തയ്യാറെടുത്തിരിക്കുന്ന ആളുകളെല്ലാം കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും, എനിക്കും അറിയാം, ആരെങ്കിലും പറയാതിരിക്കുമോ? ഉറപ്പില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? പക്ഷേ ഉപദേശി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൈ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. പറഞ്ഞു, ഉപദേശി പറഞ്ഞു, എൻ്റെ ദൈവമേ, ഞാൻ എത്ര ഭാഗ്യവാനാ, ഇതാ എൻ്റെ ജനങ്ങളെല്ലാം നിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു, അങ്ങനെയെങ്കിൽ സിയോനെ നിൻ്റെ കാഹളം ഒന്ന് ഊതുക. ഉടനെ ആകാശത്തു നിന്ന് കാഹള ശബ്ദം കേൾക്കാൻ തുടങ്ങി. അപ്പോഴാ എല്ലാവർക്കും വിഷമമായത്, ആരും എടുക്കപ്പെട്ടില്ല, എല്ലാവരും കൂട്ടക്കരച്ചിലായി, എല്ലാവരും കൂട്ടക്കരച്ചിൽ. ഉപദേശി ഒരാളെ നേരത്തെ മാവിൻ്റെ മോളിൽ കയറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു, ഞാനിത് പറയുമ്പം കാഹള ഊതണമെന്ന് പറയാൻ. മറ്റൊന്നിനുമല്ല, ഈ പറയുന്നത് വല്ലതും സത്യമാണോ എന്നൊന്ന് അറിയണം, അത്രയേ ഉള്ളൂ കാര്യം. പ്രിയമുള്ളവരെ, നമ്മൾ ഈ കൈവൊക്കെ അല്ലെലിയോ ഒക്കെ പറയുന്നുണ്ടല്ലോ, ചുമ്മാ എന്തോ എങ്ങനെ കൈവെക്കാൻ പറയുമ്പോൾ അങ്ങ് പറയുന്നതാ, അങ്ങനെ അങ്ങ് കൈവെക്കുന്നതും അല്ലെലിയോ പറയുന്നതുമാ. പണ്ടൊരു പാസ്റ്റർ ഒടിക്കാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് ചുമ്മാ ചോദിച്ചു, നരകത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരെല്ലാം ഒരുങ്ങിയിരിക്കുന്നവരെല്ലാം എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു. എഴുന്നേറ്റിരിക്കാനേ പറഞ്ഞതേ ഒരാൾക്ക് എല്ലാവരും ഇങ്ങനെ കേട്ടു, എഴുന്നേറ്റ് നിൽക്കുന്നത് മാത്രം പറയഞ്ഞത് മാത്രമേ കേട്ടുള്ളൂ. ഒരുത്തം ചാടി അങ്ങ് എണീറ്റു. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങ് ചിരിച്ചു. ചിരിച്ചു കഴിഞ്ഞപ്പം പാസ്റ്റർ ചോദിച്ചു, എടുത്ത് എനിക്കറിയാമോ താൻ എന്തിനാണ് എഴുന്നേറ്റ് നിൽക്കുന്നതെന്ന്? ഉടനെ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ എനിക്ക് ശരിക്കും അറിയത്തില്ല, പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, ആ കാര്യത്തിന് വേണ്ടി നമ്മൾ രണ്ടും മാത്രമേ ഉള്ളെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും കരങ്ങളെ ഉയർത്തി സ്തോത്രം പറയുന്നതൊക്കെ എന്നാണെന്നറിയാമോ? ചുമ്മാ പറയുന്നതാ, അല്ലാതെ ഇതൊന്നും ഹൃദയത്തിൽ തട്ടിയിട്ടൊന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വർഗത്തിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നൊക്കെ വർത്തമാനം പറയുന്നതല്ലാതെ ശരിക്കും നമുക്ക് ആ ബോധ്യമുണ്ടോ എന്ന് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കണം. എൻ്റെ ഒരു സുഹൃത്ത് എറണാകുളത്തുണ്ട്, അദ്ദേഹം ഒരു പറഞ്ഞൊരു വാചകം കേട്ടാൽ നിങ്ങൾ ചിരിക്കും. അദ്ദേഹം പറഞ്ഞു, കർത്താവ് വന്നിട്ട് കൊച്ചി പട്ടണത്തിൽ നിന്ന് ഒറ്റയാളെ മാത്രമേ കൊണ്ടുപോകത്തുള്ളെങ്കിൽ അതെന്നെയായിരിക്കും. കണ്ടോ, നിങ്ങൾ പറയും അഹങ്കാരം പറയുന്നത് കേട്ടില്ലേ, അഹങ്കാരമല്ല, അതാ ഉറപ്പെന്ന് പറയുന്നത്, ദാറ്റ് ഈസ് കോൺഫിഡൻസ്. മറ്റുള്ളവരെ കൊണ്ടുപോയില്ലെന്നുള്ള എനിക്കറിയത്തില്ല, പക്ഷേ കൊച്ചി പട്ടണത്തിൽ നിന്ന് ഒരാളെ മാത്രമേ ദൈവം വരുമ്പോൾ കൊണ്ടുപോകത്തുള്ളൂ എങ്കിൽ അതെന്നെയായിരിക്കും എന്ന് പറയാൻ തൻ്റെ ഇടമുള്ളവനാണ് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്, അല്ലാതെ കൊണ്ടുപോകുമായിരിക്കുമെന്ന് പറയുന്നവനല്ല. വി ആർ നോട്ട് സീരിയസ് അബൌട്ട് ഇറ്റേണിറ്റി. നമ്മൾ നിത്യതയെക്കുറിച്ച് അത്ര സീരിയസ് ആയിട്ടുള്ള ആളുകളൊന്നുമല്ല. നോഹയുടെ കാലഘട്ടത്തിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും നമുക്കില്ല എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്.